2020 June 12 വെള്ളിയാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ സിനിമാ പേജിൽ നിന്ന്. മിമിക്രി കാണിക്കാൻ താല്പര്യമില്ല. വിജയരാഘവനുമായി നടത്തിയ അഭിമുഖ സംഭാഷണത്തിൽ നിന്ന്. നായകനായും ഉപനായകനായും പ്രതിനായകനായും കൊമേഡിയനായും മലയാള സിനിമയിൽ നാല് പതിറ്റാണ്ടായി നിറഞ്ഞു നിൽക്കുന്ന വിജയരാഘവൻ സംസാരിക്കുന്നു. വിജയരാഘവന്റെ അഭിനയ ജീവിതം നാല് പതിറ്റാണ്ട് പിന്നിടുന്നു. ആദ്യം നായകനായി അഭിനയിച്ചത് സുറുമീട്ട കണ്ണുകൾ, എന്നാൽ ശ്രദ്ധേയനാക്കിയത് ജോഷിയുടെ മമ്മൂട്ടി സിനിമ ന്യൂഡൽഹി, പിന്നെ എത്രയോ വേഷപകർച്ചകൾ. നായകനായും ഉപനായകനായും പ്രതിനായകനായും കൊമേഡിയനായും എത്തി നടത്തിയ വേഷപകർച്ചകൾ. ആക്ഷനും സ്വാഭാവിക വേഷങ്ങളും വിജയരാഘവൻ എന്നും അനുയോജ്യ ഉപായങ്ങൾ. എന്ന് നാടകം തന്നെയാണ് വിജയരാഘവന്റെ അരങ്ങ്. പ്രേക്ഷകനെ വിസ്മയിപ്പിച്ച ചേറാടി കറിയ തുടങ്ങി ദേശാടനമടക്കം തുടങ്ങിയ എത്രയെത്ര ചിത്രങ്ങൾ. വിജയരാഘവൻ എന്ന നടന്റെ അഭിനയസിദ്ധി സിനിമ ഇനിയും പ്രയോജനപ്പെടുത്തേണ്ടിയിരിക്കുന്നു. നടൻ ഒരു കളിമണ്ണ് പോലെയാണ്, ഏത് ശില്പം വേണമെങ്കിലും ഉണ്ടാക്കാനാവും. ആ അഭിനയശേഷിയെ പ്രയോജനപ്പെടുത്തുന്ന സമുദായമുണ്ടെങ്കിൽ അതിൽ നടനായ വിജയരാഘവൻ സംസാരിച്ചപ്പോൾ അഭിനയിക്കുമ്പോൾ എന്തെങ്കിലും റെഫറൻസുകൾ തേടാറുണ്ടോ? നമ്മൾ കണ്ടുമറന്ന ചില വ്യക്തികളുടെ സ്വഭാവത്തിന്റെ അംഗവിക്ഷേപത്തിന്റെയോ അംശങ്ങൾ നമ്മൾ അറിയാതെ അഭിനയിക്കുമ്പോൾ വരാറുണ്ട്. ഏകലവിൻ എന്ന ചിത്രത്തിലെ ചേറാടി കറി എന്ന കഥാപാത്രം ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ കണ്ട സമ്പന്നനായ ഒരു പയ്യന്റെ ഓർമ്മയിൽ നിന്ന് ചെയ്തതാണ്. നോട്ടത്തിലും സംസാരത്തിലും എല്ലാം നല്ല അഹങ്കാരമുള്ള പയ്യൻ. പൂർണ്ണമായിട്ടെങ്കിലും അവന്റെ ചില മാനദസങ്ങളാണ് ചേറാടി കറിയായി ഉപയോഗിച്ചത്. 60 വയസ്സുള്ളപ്പോൾ കണ്ട ആ പയ്യൻ പ്രായമായപ്പോൾ എങ്ങനെയായിരിക്കുന്നു എന്ന് ചിന്തിച്ചപ്പോഴാണ് ചേറാടി കറിയുടെ മാനദസങ്ങൾ കിട്ടിയത്. നിരവധി രാഷ്ട്രീയ നേതാക്കളുടെ കഥാപാത്രങ്ങൾ താങ്കൾ അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ. നിരവധി രാഷ്ട്രീയ നേതാക്കളെ അവതരിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ലെഫ്റ്റ് എന്ന സിനിമയിൽ വി എസ് അച്യുതാനന്ദന്റെ ശൈലി അറിയാതെ കയറി വന്നിട്ടുണ്ട്. പുണ്യാള നഗർപ്രദീസിന്റെ രണ്ടാം ഭാഗത്തിൽ ഞാൻ അവതരിപ്പിച്ച മുഖ്യമന്ത്രിയുടെ വേഷമായിരുന്നു. ആ സിനിമ കണ്ട പലരും പറഞ്ഞത് കെ കരുണാകരനെ പോലെ ഉണ്ടെന്നാണ്. ഞാൻ മനസ്സിൽ പോലും അദ്ദേഹത്തെ കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. രാമലീലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനായ ജില്ലാ സെക്രട്ടറിയുടെ വേഷമായിരുന്നു. ഒരു ജില്ലാ സെക്രട്ടറിയുടെ മാനസികാവസ്ഥ കൃത്യമായി എന്റെ മനസ്സിൽ ഉറപ്പിച്ച ശേഷമാണ് ആ കഥാപാത്രം അവതരിപ്പിച്ചത്. എന്താണ് വിജയരാഘവൻ എന്ന നടന്റെ പരിമിതികൾ? ധാരാളം പരിമിതികളുള്ള നടനാണ് ഞാൻ. എനിക്ക് ചെയ്യാൻ കഴിയാത്ത നിരവധി കഥാപാത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില കോമഡി കഥാപാത്രങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. അത്തരം കഥാപാത്രങ്ങൾ ചെയ്താൽ ജനം സ്വീകരിക്കില്ലെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. എന്നാൽ ചില കോമഡി കഥാപാത്രങ്ങൾ എനിക്ക് കഴിയുന്ന രീതിയിലേക്ക് ഞാൻ മാറ്റിയെടുക്കാറുണ്ട്. സീനിയേഴ്സിലെ പ്രിൻസിപ്പളിന്റെ വേഷമൊക്കെ ഞാൻ അങ്ങനെ മാറ്റിയെടുത്ത കഥാപാത്രങ്ങളാണ്. ഇന്നസെന്റിനും ജഗദീഷേട്ടനും വേണ്ടി എഴുതി വെച്ചിട്ടുള്ള ചില കഥാപാത്രങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അവർക്ക് ഡേറ്റ് ഇല്ലാതെ വരുമ്പോഴാണ് എന്നെ സമീപിക്കുന്നത്. ഇന്നസെന്റിനും ജഗതിക്കും അനുസരിച്ച് എഴുതി വെച്ചിട്ടുള്ള ചില സംഭാഷണങ്ങൾ ഞാൻ എന്റെ ശൈലിയിലേക്ക് മാറ്റും. മറ്റൊരാളുടെ ശൈലിക്ക് അനുസരിച്ച് എഴുതി വെച്ചിട്ടുള്ള ചില സംഭാഷണങ്ങൾ അതേപോലെ അനുകരിക്കാൻ എനിക്ക് കഴിയില്ല. ഒരിക്കലും മിമിക്രി കാണിക്കാൻ താല്പര്യമില്ല. അഭിനയിച്ച കഥാപാത്രങ്ങൾ പിന്നീട് കാണുമ്പോൾ കുറച്ചുകൂടി നന്നാക്കമായിരുന്നു തോന്നാറുണ്ട്. സാങ്കേതികവിദ്യയുടെ മാറ്റത്തെക്കുറിച്ച്, സാങ്കേതികവിദ്യയുടെ മാറ്റം ശക്തമായി തന്നെ ഇന്നത്തെ സിനിമയിൽ പ്രതിഫലിക്കുന്നുണ്ട്. പണ്ടുകാലത്ത് ഫിലിം വേസ്റ്റ് ആവും എന്നതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടിയാണ് സിനിമ ചിത്രീകരിച്ചിരുന്നത്. ഇപ്പോൾ 20 ടേക്ക് എടുത്താലും 50 ടേക്ക് എടുത്താലും ഫിലിം വേസ്റ്റ് ആകുമെന്ന പേടി വേണ്ട. റിഹേഴ്സൽ ഇല്ലാതെ തന്നെ ചുമ്മാ പടമെടുക്കാം. ഗ്രാഫിക്സ് വന്നതിന് ശേഷം ഫ്രെയിമിൽ എന്ത് മിസ്റ്റേക്ക് വന്നാലും അതില്ലാതാക്കാം. ഇന്നത്തെ പ്രൊഫഷണൽ നാടകരംഗത്തെക്കുറിച്ച് അന്വേഷിക്കാറുണ്ടോ? തീർച്ചയായും. കുറച്ചു വർഷം മുമ്പ് ഒരു അച്ഛന്റെ നാടക സമിതിയായ വിശ്വകേരള കലാസമിതിയുടെ പേരിൽ ഞാൻ നാടകങ്ങൾ അവതരിപ്പിച്ചിരുന്നു. അച്ഛന്റെ കാലത്തെ നാടകത്തിനും ഇക്കാലത്തെ നാടകത്തിനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നാട്ടിൽ നടക്കുന്ന സാമൂഹിക അസമത്വങ്ങൾക്കെതിരെ ദുരാചാരങ്ങൾക്കെതിരെ മറയില്ലാതെ പച്ചയായി പ്രതികരിക്കുന്ന നാടകങ്ങളായിരുന്നു പണ്ട് ഉണ്ടായിരുന്നത്. പി ജി ആന്റണി, എസ് എൽ പൂരം സദാനന്ദൻ, തോപ്പിൽവാസി, തിക്കോടിയൻ, പൊൻകുന്നം വർക്കി തുടങ്ങിയ എന്തും വെട്ടിത്തുറന്ന് പറയുന്ന ധീരന്മാരായ നാടകരചയിതാക്കളായിരുന്നു അന്നുണ്ടായിരുന്നത്. ദൈവത്തെയും രാഷ്ട്രീയ പാർട്ടികളെയും ഭരണവർഗത്തെയും ഒക്കെ വിമർശിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു സാമൂഹ്യ പശ്ചാത്തലം അന്നുണ്ടായിരുന്നു. ഈശ്വരൻ, അറസ്റ്റിൽ, സുപ്രീംകോർട്ട് തുടങ്ങിയ നാടകങ്ങളൊക്കെ അന്നത്തെ ജാതിമത രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കെതിരെയുള്ള ശക്തമായ പ്രതിഷേധങ്ങളായിരുന്നു. അന്ന് സിനിമയിലും നാടകത്തിലും ഇന്നത്തെ പോലെ ഭരണകൂടവും രാഷ്ട്രീയ സമുദായ സംഘടനയും അപകടകരമായി ഇടപെടുന്ന പതിവില്ല. അച്ഛനൊക്കെ നാടകത്തിൽ സജീവമായിരുന്ന കാലഘട്ടത്തിൽ കേരളത്തിൽ ഏകദേശം 1500 കൂടുതൽ ഫൈൻ ആർട്സ് സൊസൈറ്റികൾ ഉണ്ടായിരുന്നു. ഓരോ നാടക സമിതിക്കും വർഷം മുഴുവൻ നാടകം കളിക്കാൻ അത്തരം വേദികൾ മാത്രം മതിയായിരുന്നു. എന്നാൽ ഇന്ന് അതല്ല സ്ഥിതി. 19-ാം നൂറ്റാണ്ട്. വിനയന്റെ പുതിയ ചിത്രം. വിനയൻ രചനയും സംവിധാനവും നിർവഹിക്കുന്ന പുതിയ ചിത്രത്തിന് 19-ാം നൂറ്റാണ്ട് എന്ന് പേരിട്ടു. മലയാളത്തിലെ ഒരു മുൻനിര താരം നായകനാകുന്ന ചിത്രം ഒരു പീരീഡ് ഡ്രാമ ആയിരിക്കുമെന്നാണ് സൂചന. ചിത്രത്തിൻ്റെ സോങ് കമ്പോസിംഗ് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ തുടങ്ങി. ശ്രീ ഗോകുലം മൂവീസിൻ്റെ ബാനറിൽ ഗോകുലൻ ഗോപാലൻ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൽ മലയാളത്തിലെയും ദക്ഷിണേന്ത്യയിലെയും പ്രമുഖ താരങ്ങൾ അണിനിരക്കും. ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് സെപ്റ്റംബർ അവസാനമേ ഉണ്ടാകുമെന്നും അപ്പോഴേക്കും കോവിഡിൻ്റെ തീവ്രത കുറയുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാമെന്നും സംവിധായകൻ വിനയൻ പറഞ്ഞു. എം ജയചന്ദ്രനാണ് ചിത്രത്തിൻ്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത്. പ്രൊഡക്ഷൻ കൺട്രോളർ ബാദുഷ. ഗൂഗിൾ മാപ്പിൽ വഴികാട്ടൻ അമിതാഭ് ബച്ചൻ്റെ ശബ്ദം. ഗൂഗിളിൻ്റെ മാപ്പ് നാവിഗേഷൻ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാത്തവർക്കായി ഉപയോഗിക്കാത്തവർ കുറവാണ്. നമ്മൾക്ക് വഴികാട്ടാവുന്ന ഗൂഗിൾ മാപ്പിൽ ഇത്രയും കാലം നമ്മളെ നയിച്ചത് ഒരു സ്ത്രീ ശബ്ദമാണ്. എന്നാൽ ഇനി വഴികാട്ടാൻ അമിതാഭ് ബച്ചൻ്റെ ശബ്ദം വരുന്നുവെന്ന് റിപ്പോർട്ടുകൾ. ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ഗൂഗിൾ അമിതാഭ് ബച്ചനെ സമീപിച്ചു കഴിഞ്ഞു. ഇരുവരും ധാരണയിലെത്തുകയാണെങ്കിൽ നമുക്ക് വെച്ചം പറഞ്ഞ വഴിയേ പോകാം. നൂറുകണക്കിന് സിനിമകളിലും പരസ്യത്തിലും അഭിനയിക്കുകയും ശബ്ദം നൽകുകയും ചെയ്തിട്ടുള്ള നടനാണ് അമിതാഭ് ബച്ചൻ. താരത്തിൻ്റെ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം ഇന്ത്യക്കാർക്ക് ഏറെ പരിചിതവുമാണ്. ഈ കാരണങ്ങൾ കൊണ്ടാണ് ഗൂഗിൾ ബച്ചനെ സമീപിച്ചത്. ശുചീകരണ പ്രവർത്തകർക്ക് 25 ലക്ഷം രൂപയുമായി രാഘവ ലോറൻസ്. കോവിഡ് ദുരിതാശ്വാസ നിധിയിലേക്ക് 3 കോടി രൂപ സംഭാവന ചെയ്ത രാഘവ ലോറൻസ് വാർത്തകളേറെ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നു. കോവിഡ് ദുരിതാശ്വാസ നിധിയിലേക്ക് 3 കോടി രൂപ സംഭാവന ചെയ്ത രാഘവ ലോറൻസിൻ്റെ വാർത്തകൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഇപ്പോഴിതാ ശുചീകരണ പ്രവർത്തകർക്ക് 25 ലക്ഷം രൂപ നൽകിയിരിക്കുകയാണ് താരം. താരത്തിൻ്റെ ഈ പ്രവൃത്തിയെ പ്രശംസിച്ചുകൊണ്ട് നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത്. 3385 കോവിഡ് ശുചീകരണ പ്രവർത്തകർക്കാണ് തൻ്റെ അടുത്ത സിനിമയുടെ പ്രതിഫലത്തിൽ നിന്ന് 25 ലക്ഷം രൂപ കൈമാറുന്നതെന്ന് ലോറൻസ് ട്വീറ്റ് ചെയ്തു. അനാഥാലയത്തിലെ കുട്ടികൾക്ക് വേണ്ടിയും സിനിമയിലെ ദിവസവേദനക്കാരായ കലാകാരന്മാർക്ക് വേണ്ടിയും ലോറൻസ് സഹായങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. മിമിക്രി കാണിക്കാൻ താല്പര്യമില്ല, വിജയരാഘവനുമായി നടത്തിയ അഭിമുഖ സംഭാഷണത്തിൽ നിന്ന്.